आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18-ാം ലോക്സഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കാർഷിക മേഖലയിൽ സുസ്ഥിരത ഉറപ്പാക്കാൻ ആഗോള സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിഷയത്തിൽ ഇടപെട്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിന്റെ ചിത്രം തെളിഞ്ഞു. ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും രണ്ടാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. 18-ാം ലോക്സഭയുടെ രണ്ടാം സമ്മേളന ദിനമായ ഇന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൌഹാൻ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട 266 എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ മറ്റന്നാൾ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ രാജ്യസഭാ സമ്മേളനത്തിനും തുടക്കമാകും. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. 18-ാം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് എൻഡിഎ. മാവേലിക്കരയിൽ നിന്നുള്ള എംപി കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചു. നാളെയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അതേസമയം ലോക്സഭാ സ്പീക്കറെ തീരുമാനിക്കാൻ നാളിതുവരെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പ്രതിപക്ഷാംഗങ്ങളോട് സർക്കാർ സംസാരിച്ചെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. വരാനിരിക്കുന്ന പൊതു ബജറ്റിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ വ്യാപാര സേവന പ്രതിനിധികളുമായി സംവദിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, മറ്റ് സാമ്പത്തിക വിദഗ്ധർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മറ്റൊരു യോഗത്തിൽ ശ്രീമതി സീതാരാമൻ തൊഴിൽ നൈപുണ്യ വികസന മേഖലകളിലെ വിദഗ്ധരുമായും കൂടിയാലോചന നടത്തി. ഇന്നലെ ട്രേഡ് യൂണിയനുകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രതിനിധികളുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ജില്ലയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ ഒരാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ദുരന്തത്തിന് ഉത്തരവാദികളായവർക്കെതിരെ സ്വീകരിച്ച നടപടിയെക്കുറിച്ചും കമ്മീഷൻ ആരാഞ്ഞിട്ടുണ്ട്. വ്യാജമദ്യ ദുരന്തത്തിൽ 50-ലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് മാധ്യമ റിപ്പോർട്ട്. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ AIADMK തമിഴ്നാട് ഗവർണർ RL രവിക്ക് നിവേദനം നൽകി. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഒരു ദിവസത്തേക്ക് നിയമസഭയിൽ ഹാജരാകുന്നതിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഗവർണറെ സമീപിച്ചത്. ഇന്ന് സഭ ചേരവെ ചോദ്യോത്തരവേള മാറ്റിവച്ച് കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ അപ്പാവു അനുമതി നിഷേധിച്ചു. തുടർന്നുണ്ടായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് സസ്പെൻഷൻ. അതേസമയം മദ്യദുരന്തത്തിൽ 20-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സഭയിൽ പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും അദ്ദേഹം വിമർശിച്ചു. വിവിധ ഇനങ്ങളിലെ കരിമ്പ് കൃഷി ചെയ്യുന്നതിനും സുസ്ഥിരത ഉറപ്പാക്കാനും ആഗോള സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ ഇന്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷന്റെ 64-ാമത് കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ ഉപഭോക്താക്കൾ, കർഷകർ, വ്യാപാരികൾ എന്നിവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. 150 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ചെറു ഉപഗ്രഹം വികസിപ്പിക്കുന്നതിന് പുതിയ കരാറിൽ ഒപ്പുവച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ മുൻനിര സംരംഭമായ ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് സ്പേസ് പിക്സൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡുമായാണ് കരാറിലേർപ്പെട്ടത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെയും മന്ത്രാലയത്തിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. പ്രതിരോധ മേഖലയിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുന്നവരുടെ പ്രതിബദ്ധതയെ ശ്രീ ഗിരിധർ അരമന അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷത്ത് നിന്ന് കെ കെ രമയാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സംബന്ധിച്ച നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ നോട്ടീസ് നിരസിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് അനൌചിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെ സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. എന്നാൽ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും സമിതിയിലുണ്ട്. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാച്ച് വർധനയിൽ തീരുമാനമെടുക്കുക. പ്ലസ് വൺ ക്ലാസുകളിൽ ഇനിയും കുട്ടികളുടെ എണ്ണം കൂട്ടാനാകില്ലെന്നും താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതേസമയം വിഷയത്തിൽ ഇടപെട്ട ദേശീയ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടി. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നോട്ടീസ്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
പശ്ചിമബംഗാളിലും സിക്കിമിലും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഡൽഹിയിലും അടുത്ത 6 ദിവസത്തേക്ക് നേരിയ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മധ്യ കിഴക്ക് വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കേരളത്തിൽ കനത്ത മഴ തുടരുന്നതിനാൽ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും ജാഗ്രത പുലർത്തണം. എന്നാൽ പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ്, ബീഹാർ, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്നതിനാൽ ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ ലൈനപ്പായി. മറ്റന്നാൾ പുലർച്ചെ 6 തരാബയിൽ ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയുമായും രണ്ടാം സെമിയിൽ രാത്രി 8 ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ 8 പരാജയപ്പെടുത്തിയാണ് അഫ്ഗാനിസ്ഥാൻ സെമി യോഗ്യത നേടിയത്. ഇതോടെ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഇന്നലെ നടന്ന സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയെ 24 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിലെത്തിയത്. യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് ഫ്രാൻസ് പോളണ്ടിനെയും നെതർലാൻഡ്സ് ഓസ്ട്രിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരങ്ങളിൽ ഡെൻമാർക്ക് സെർബിയയും ഇംഗ്ലണ്ട് സ്ലൊവേനിയയും നേരിടും. രാജ്യതലസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴ ലഭിച്ചിട്ടും ഡൽഹിയിൽ ജലക്ഷാമം രൂക്ഷം. മയൂർ വിഹാർ ഫേസ് 1, ഓഖ്ല, ഗീതാ കോളനി, വസന്ത് വിഹാർ, പട്ടേൽ നഗർ, സഞ്ജയ് കോളനി, മെഹ്റോളി, വികാസ്പുരി, മോത്തിനഗർ, ഛതർപൂർ, വസന്ത് കുഞ്ച്, ചാണക്യാപുരി, കൃഷ്ണനഗർ, നരേല തുടങ്ങിയ ഇടങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. 1975 അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരവർപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ച ഭരണഘടനാ ലംഘനങ്ങളും മൂല്യശോഷണവും ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നു എന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടിയന്തരാവസ്ഥയുടെ 49 വാർഷികമാണ് ഇന്ന്. ഡൽഹിയിൽ 2 തീപിടുത്തം. പ്രേംനഗറിലുണ്ടായ തീപിടുത്തത്തിൽ 4 മരിച്ചു. പുക ശ്വസിച്ചതാണ് മരണകാരണമെന്ന് അഗ്നിശമന വിഭാഗം അറിയിച്ചു. രാവിലെ 3:30 ഉണ്ടായ തീപിടുത്തം അഗ്നിശമന വിഭാഗത്തിന്റെ 2 യൂണിറ്റുകളെത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. സഫ്താർഗഞ്ച് ആശുപത്രി എമർജൻസി വിഭാഗത്തിന്റെ പഴയ കെട്ടിടത്തിലും ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായി. 1 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ആശുപത്രിയുടെ സ്റ്റോർ മുറിയിൽ നിന്നാണ് തീ പടർന്നത്. തീപിടുത്തത്തിൽ ആർക്കും ജീവൻ നഷ്ടമായിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 18 ലോക്സഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കാർഷിക മേഖലയിൽ സുസ്ഥിരത ഉറപ്പാക്കാൻ ആഗോള സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിഷയത്തിൽ ഇടപെട്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിന്റെ ചിത്രം തെളിഞ്ഞു. ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെയും രണ്ടാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു.